السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودرنا الإمام المجدد ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എഴുതിയ കിതാബ് തൗഹീദ് ആണ് നമ്മൾ ഇൻഷാഅള്ളാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ചരിത്രമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇമാം ജനിച്ചത് ഏത് വർഷമാണ്? ഹിജറ 1115 സൗദി അറേബ്യയിലെ, ഇന്നത്തെ സൗദി അറേബ്യയിലെ നജദിലുള്ള അൽഉയൈന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഒരു പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചത്. ആദ്യം അദ്ദേഹം 10 വയസ്സിൽ താഴെയുള്ളപ്പോൾ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് ഫിഖ് പിതാവിൽ നിന്ന് പഠിക്കുകയും മക്കയിലും മദീനയിലും പിന്നെ ബസ്റയിലും ചെന്ന് ഇൽമ് നേടുകയും ചെയ്തു. മദീനയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായ ഉസ്താദായിരുന്നു മുഹമ്മദ് ഹയാത്ത് സിന്ധി. സിന്ധുകാരനായിരുന്ന ഹദീസ് പണ്ഡിതനായിരുന്നു. പിന്നീട് അദ്ദേഹം ഷാമിലേക്ക് പോകാൻ ഒരുങ്ങി, പക്ഷേ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ബസ്റയിൽ ഇറാഖിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ തൗഹീദി ദാവത്തിന്റെ ഫലമായി എതിർപ്പുകളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് ഷുറൈമില എന്ന സ്ഥലത്തേക്ക് ചെന്നു. പിതാവ് ആ സമയത്ത് അവിടെയായിരുന്നു. പിന്നീട് പിതാവിന്റെ മരണശേഷം അദ്ദേഹം ഉയൈനയിലേക്ക് തന്നെ മടങ്ങി. അവിടെയുള്ള ഉസ്മാൻ ബിൻ നാഫർ എന്ന ആ സമയത്തെ ഭരണാധികാരി അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം തൗഹീദി ദഅവ അത് ശക്തിയായി ആരംഭിച്ചു. സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് പുറത്തുണ്ടാക്കിയിട്ടുള്ള ദർഗാ ഖുബ്ബ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച്, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണല്ലോ, അത് പൊളിച്ചു കളയാം. ഈ ഭരണാധികാരിയുടെ സഹായത്തോടെ തകർത്തു കളഞ്ഞു. തൗഹീദി ദഅവ അദ്ദേഹത്തിന്റെ ഈ ദഅവത്ത് പല നാടുകളിലും അറിയപ്പെട്ടു. ആളുകൾ റെയിനിലേക്ക് ഹിജറ വരാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് കൂടുതൽ പ്രസിദ്ധമാകാൻ ഒരു കാരണം കൂടി ഉണ്ടായി. എന്താണത്? ഒരു സ്ത്രീ വന്ന് വ്യഭിചാരം ഏറ്റുപറഞ്ഞു. വിവാഹിതയായ സ്ത്രീയായിരുന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തി ആ സ്ത്രീക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പറഞ്ഞതിൽ അവർ ഉറച്ചു നിന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ എറിന് ആ ശിക്ഷ റജ്മ് നടപ്പിലാക്കി. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ പേര് പല ദിക്കുകളിലും പ്രസിദ്ധമായി. അങ്ങനെയിരിക്കെ ആ സമയത്ത് ഈ നജദും ഈ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഉയൈനയും നജദുമൊക്കെ അഹ്സ എന്ന പ്രദേശത്തെ, വലിയ പ്രദേശത്തെ അമീറിന്റെ കീഴിലായിരുന്നു. ഈ ഉസ്മാൻ ബിൻ നാസർ അടക്കമുള്ള പല ഭരണാധികാരികളും അഹ്സ എന്ന പ്രദേശത്തുള്ള, അൽ അഹ്സ, ഹംസ, ഹ, സീൻ, അലിഫ്, ഹംസ, അൽ അഹ്സ എന്ന സ്ഥലത്ത് ഉള്ള അമീറിന്റെ കീഴിലായിരുന്നു ഇവരൊക്കെ. ആ അമീർ ഈ ഭരണാധികാരികൾക്കൊക്കെ ഖറാജ് കൊടുക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അഹ്സയുടെ ഈ അമീറിന് ഈ വിവരം കിട്ടുകയുണ്ടായി. ഇദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിക ദഅവ നടത്തുന്നതും ഉബ്ബകൾ തകർക്കുന്നതുമൊക്കെ വിവരം കിട്ടി. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുകയാണ്, സാദു മഅല ഹാദൽ ബദവി അംറു ശൈഖ്. ഈ ബദവി, ഈ ബദവിയായ ഈ രാജാവിന്, അഹ്സയിലെ രാജാവിന് ഈ വിവരം അയാൾക്കത് ഒരു ഗൗരവപ്പെട്ട കാര്യമായി തോന്നി. لأن من عادة البادية إلا من هدى الله الإقدام على الظلم وسفك الدماء ونهب الأموال وانتهاك الحرمات. ഇങ്ങനെ ബദവികളായ ആളുകളുടെ പൊതുവെയുള്ള സ്വഭാവം ഇബ്നു ബാസ് പറയുന്നു. അള്ളാഹു ഹിദായത്ത് കൊടുക്കാത്ത ആളുകളുടെ, അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകളുടേതല്ല പൊതുവെയുടെ ഇവരുടെ സ്വഭാവം. ലുൽമാണ്, അതിക്രമമാണ്, രക്തം ചിന്തലാണ്, അതുപോലെ സമ്പത്ത് കൊള്ളയടിക്കലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശൈഖിന്റെ പ്രശസ്തി വർദ്ധിച്ചു വന്നാൽ, അദ്ദേഹത്തിന്റെ സ്ഥാനം വർദ്ധിച്ചു വന്നാൽ ഇനിയിപ്പോ ഇങ്ങനെയൊന്നും നടക്കുകയില്ല, എന്റെ ഈ സുൽത്താനും കൂടി ഈ മുൽക്കും കൂടി ഇദ്ദേഹം കാരണത്താൽ നഷ്ടപ്പെട്ടേക്കാം എന്ന് ഈ അഹ്സായിലെ രാജാവിന് തോന്നി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഫകതബ ഇലാ ഉസ്മാൻ യതവഅദു. റൈനയിലെ ഭരണാധികാരി ഉണ്ടല്ലോ ഉസ്മാൻ, ഷേഖിനെ ഇപ്പൊ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു നാഫർ, ആ ഭരണാധികാരിക്ക് ഇദ്ദേഹം അതിന് മുകളിലുള്ള ആളാണ് കത്തെഴുതി, ഭീഷണിപ്പെടുത്തിയിട്ടാണ് കത്ത്. വയഅമുറുഹു അൻ യഖ്തുല ഹാദൽ മുതവ്വ അല്ലദി ഇൻദഹു ഫിൽ ഉയൈന. അവര് ഷേഖിനെ വിശേഷിപ്പിച്ചത് എന്താണ്? മുതവ്വ, മുതവ്വ എന്നറിയില്ല എന്താണ് അത്? മുതവ്വ എന്നാണ് അനുസരിപ്പിക്കുന്ന ആൾ, താഅത്ത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാണ്, അള്ളാഹുവിന് താഅത്ത് ചെയ്ത്, അതാണ് മുതവ്വ. മുതവ്വ എന്ന് പറയുന്നത് മുതവ്വ എന്നാണ്. ഈ നിങ്ങളുടെ അടുത്തുള്ള ഈ മുതവ്വ ഉണ്ടല്ലോ, അയാളെ കൊല്ലണം. കത്തെഴുതി അഹ്സായിലെ രാജാവ്. وقال ان المطوع الذي عندكم بلغنا عنه كذا وكذا. നിങ്ങളുടെ അടുത്തുള്ള ഈ മുതവ്വിനെ കുറിച്ച് ഇന്ന ഇന്ന വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. فإما أن تقتله وإما أن نقطع عنك خراجك الذي عندنا. ഒന്നുകിൽ നിങ്ങൾ അയാളെ കൊല്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നുകൊണ്ടിരുന്ന ഖറാജ് അത് നിർത്തിവെക്കും എന്ന് പറഞ്ഞു, സാമ്പത്തിക സഹായം നിർത്തിവെക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ ഉസ്മാൻ ഇബ്നു നാഫറിന് പ്രയാസകരമായി തോന്നി. അദ്ദേഹം ഷേഖിനോട് പറഞ്ഞു, ഹംദ അബ്ദുൽ വഹാബിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇന്ന ഹാദൽ അമീർ കതബ ഇലൈന കദ വകദ. ഇതാ ഈ അമീർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. وإنا لا يحسن منا أن نقتلك. ഞങ്ങൾക്ക് ഏതായാലും നിങ്ങളെ കൊല്ലാൻ കഴിയില്ല, നിങ്ങളെ കൊല്ലാൻ മാത്രം നമുക്ക് മനസ്സുറക്കുകയില്ല. وإنا نخاف هذا الأمير ولا نستطيع محاربته. എന്നാൽ ഈ അമീറിനെ ഞങ്ങൾക്ക് പേടിയാണ്, അയാളോട് പോയി എതിർത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഇയാള് പതറിപ്പോയി. فإذا رأيت أن تخرج عنا فعل. നിങ്ങൾക്ക് ഞങ്ങളീ നാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് ഇദ്ദേഹം ഷേഖിനോട് പറഞ്ഞു. ഫഖാല ഷേഖ്, ഷേഖ് ഈ രാജാവിനോട് പറഞ്ഞു, ഇന്നല്ലദി അദഉ ഇലൈഹി ഹുവ ദീനുല്ലാഹ്. ഞാൻ ക്ഷണിക്കുന്നത് ഏതിലേക്കാണ്? അള്ളാഹുവിന്റെ ദീനിലേക്കാണ്. വതഹ്ഖീഖു കലിമതി ലാ ഇലാഹ ഇല്ലല്ലാഹ് വതഹ്ഖീഖു ഷഹാദതി അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, അതിന്റെ അത് യാഥാർത്ഥ്യമാക്കൽ, അതിന്റെ തഹ്ഖീഖ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ തഹ്ഖീഖ്, തൗഹീദും സുന്നത്തും അത് നടപ്പിലാക്കി, അതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഫമൻ തമസ്സക ബിഹാദദ്ദീൻ വനസറഹു വസദഖ ഫീദാലിക് നസറഹുല്ലാഹ് വഅയ്യദഹ് വവല്ലാഹു അലാ ബിലാദി അഅദാഇഹ്. ഇതാ ഈ ദീനിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു നിങ്ങൾക്ക് അധികാരം തരും. ഫഇൻ ഫബർത വസ്തഖംത, താങ്കൾ ക്ഷമിക്കുകയാണെങ്കിൽ, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, വഖബിൽ സഹാദൽ ഖൈർ ഫഅബിഷർ, ഈ ഖൈറുകളെ സ്വീകരിക്കുകയാണെങ്കിൽ സന്തോഷിച്ചോളൂ. ഫയൻസുറക അല്ലാഹ് വയഹ്മീക മിൻ ഹാദൽ ബദവി വഗൈറിഹ്, താങ്കൾ അള്ളാഹു സഹായിക്കും ഈ ബദവിയിൽ നിന്നാകട്ടെ മറ്റുള്ള ആരാകട്ടെ അല്ലാഹു സഹായിക്കും. വസൗഫ യുവല്ലീക അല്ലാഹു ബിലാദ വഅശീറത, അയാളുടെ നാടുകൂടി അല്ലാഹു നിങ്ങൾക്ക് തരും, അയാളുടെ കുടുംബത്തിന്റെ നാടും അയാളുടെ കൂട്ടരുടെ നാടും ഒക്കെ അല്ലാഹു താങ്കൾക്ക് തരും. സഹിച്ച് ക്ഷമിച്ച് ധൈര്യത്തോടെ നിന്നാൽ എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. ഈ ഉസ്മാൻ ഇബ്നു നാഫർ, അത് അദ്ദേഹത്തിന് അത്രയും ക്ഷമ ഉണ്ടായില്ല. ഇദ്ദേഹം ഷേഖിനോട് പോണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഇല ബിലാദിദ്റഇയ, ഇദ്ദേഹം ഉയൈനിൽ നിന്ന് പോവുകയാണ്. എവിടേക്കാണ്? ദിറഇയ എന്ന പ്രദേശത്തേക്ക്. ദിറഇയ എന്നാണ് അത് പണ്ഡിതന്മാർ ഉച്ചരിക്കുന്നത് കേട്ടിട്ടുള്ളത്. ദിറഇയ എന്ന് മലയാളത്തിലെ ചില പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ദിറഇയ എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽഫുസാനൊക്കെ അത് വായിക്കുന്നത് കേട്ടിട്ടുള്ളത്. ദിറഇയ ജാഅ ഇലൈഹ മാശിയൻ, നടന്നിട്ടാണ് പോയത്. ഉസ്മാൻ ബിൻ നാസർ ഒരു വാഹനം പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം രാവിലെ പുറപ്പെട്ടു എന്നാണ്. രാവിലെ കാൽനടയായി പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൈ വിശറിയല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത് നന്ന വെയിൽ കൊള്ളുമ്പോൾ അതന്നെ പിടിക്കും, എന്നിട്ട് തണല് കായും വീശും. അങ്ങനെ രാവിലെ കാൽനടയായി നടന്ന് അന്ന് ആ പകൽ അസ്തമിക്കുമ്പോഴേക്കും അദ്ദേഹം ദിറഇയയിലേക്ക് എത്തി. അത്രയും ദൂരമുള്ള സ്ഥലമാണ് ദിറഇയ. എല്ലാം നജദിലെ പ്രദേശങ്ങളാണ്. അവിടെ അദ്ദേഹം ചെന്നത് മുഹമ്മദ് ഇബ്നു സുവൈലിം, മുഹമ്മദ് ഇബ്നു സുവൈലിം എന്നു പേരുള്ള ഷേഖിന്റെ ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അബ്ദുൽ വഹാബിന്റെ ഒരു ശിഷ്യൻ അവിടെ താമസമുണ്ടായിരുന്നു. മുഹമ്മദ് ഇബ്നു സുവൈലിം എന്ന പേരുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. ഈ ദിറഇയയുടെ അന്നത്തെ അമീറായിരുന്നു മുഹമ്മദ് ഇബ്നു സുഊദ് റഹിമഹുല്ലാഹ്. മുഹമ്മദ് ഇബ്നു സുഊദ് അവിടെയാണ് ആലു സുഊദ് അവരുടെ ചരിത്രം ആരംഭിക്കുന്നത്. ആലു സുഊദ്, സുഊദ് കുടുംബം. മുഹമ്മദ് ഇബ്നു സുഊദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സാലിഹത്തായ ഒരു സ്ത്രീയായിരുന്നു. നല്ല അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, തൗഹീദിനെ സ്നേഹിക്കുന്ന, ഖുർആനിനെയും സുന്നത്തിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഇവരുടെ അടുത്തേക്ക്, ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ആ നാട്ടിലെ സാലിഹികളായ നല്ല ആളുകൾ, തൗഹീദിനെ സ്നേഹിക്കുന്ന ചില ആളുകൾക്ക് ഈ വിവരം കിട്ടി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദിറഇയയിൽ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സുവൈലിമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സാലിഹികളായ ആളുകൾ മുഖേന ഭരണാധികാരി മുഹമ്മദ് ബിൻ സുഊദിന്റെ ഭാര്യ ഈ വിവരം അറിയും. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ ഭർത്താവിനോട് ഈ കാര്യം പറയണം, ഇദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഷെയ്ഖിന്റെ കാര്യം പറയണം. അപ്പൊ ഈ സാലിഹത്തായ ഭാര്യ അവരെന്തു ചെയ്തു? അവർ ഭർത്താവിനോട് പറഞ്ഞു, അബ്ഷിർ ബിഹാദിഹിൽ ഗനീമത്തിൽ അളീമ, താങ്കൾക്ക് താ നല്ലൊരു ഗനീമത്ത് കിട്ടിയിരിക്കും. എന്താണ് ഗനീമ? യുദ്ധാർജിത സ്വത്താണ് ഗനീമ. ഗനീമത്ത് ഇതാ താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതാ ഈ ഗനീമ, സാഖഹ അല്ലാഹു ഇലൈക്, رجل داعية يدعو إلى دين الله، يدعو إلى كتاب الله، يدعو إلى سنة رسول الله عليه الصلاة والسلام. الله دين لك، قرآن لك، سنة لك، كشنكنا ورعال ذا تعالى ناشد من نلكم ننظر. أبو إدهتنا صندوش ماي إدهم أبدهت سيغري كانوا سهاي كانوا تيرمان شو فكشة أغنى إدهم വിചാരിച്ചു കൊണ്ട് ഇദ്ദേഹത്തെ വിളിപ്പിക്കാം, താമസിക്കുന്ന സ്ഥലത്തേക്ക് വിളിപ്പിക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അല്ല അങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങളെ ഇൽമിൽ ബഹുമാനിക്കണം, ഖൈറിനെ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആ ദാഇയെ നിങ്ങൾ ബഹുമാനിക്കണം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ ഭാര്യയാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നാണ്. فأجاب إلى ذلك لما كتب الله له من السعادة والخير رحمة الله عليه. بن باز പറയുന്നു, അല്ലാഹു അദ്ദേഹത്തിന് ഇൻഷാഅല്ലാഹ് സൗഭാഗ്യവും ഖൈറുമാണ് രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നു. നോക്ക്, അവരുടെ ശൈലിയാണത്. ആ കുടുംബത്തിന്റെ ശൈലി ഇന്നും അതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അലം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭരണപ്പെട്ട ഇപ്പോഴുള്ള സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, അദ്ദേഹം ഉനൈദയിലേക്ക് ചെന്നപ്പോ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീനെ കാണാൻ ചെറിയ കൂരയായിരുന്നു അദ്ദേഹത്തിന്റെ, കാണാൻ അങ്ങോട്ട് ചെന്നു. ഉനൈദയിൽ അദ്ദേഹം ചെന്നപ്പോ ഇപ്പൊ ഇന്ത്യയുടെ മുക്കാൽ ശതമാനത്തോളം വലിപ്പം വരുന്ന നാടാണ് മംലക്കത്തുൽ അറബിയത്ത് സൗദി, സമ്പന്നമായ വളരെ ശക്തമായ ആ നാട്ടിന്റെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പിൻതലമുറയാണ്. മുഹമ്മദ് ബിൻ സുഊദിന്റെ പിൻ തലമുറയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പുള്ള സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആറാമത്തെ പിതാവാണ് അത് ഈ പറയുന്ന ആൾ മുഹമ്മദ് ബിൻ സുഊദ്. ഉപ്പമാരെന്നെ പോയാൽ എത്രാമത്തെ ആളാണ്? ആറാമത്തെ പിതാവാണ്. ഇതാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അടുത്തേക്ക് ചെന്ന മുഹമ്മദ് ബിൻ സുഊദ്. ആ പാരമ്പര്യം അവർക്ക് ഇന്നും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഇതാ മുഹമ്മദ് ബിൻ സുബൈലിമിന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞത്രേ, യാ ഷെയ്ഖ് മുഹമ്മദ് അബ്ഷിർ ബിന്നുസ്റഹ് വഅബ്ഷിർ ബിൽഅംൻ വഅബ്ഷിർ ബിൽമുസാഅദ, താങ്കൾ സന്തോഷിച്ചോളൂ ഞങ്ങളുടെ സഹായം കൊണ്ട്, അതുപോലെ നിർഭയത്വം കൊണ്ട് താങ്കൾ സന്തോഷിച്ചോളൂ, ഞങ്ങൾ താങ്കളെ സഹായിക്കും, താങ്കൾക്ക് ഇവിടെ നിർഭയത്വം ഉണ്ടാകും, ആരും ദ്രോഹിക്കുകയില്ല എന്ന് പറഞ്ഞു. ഫഖാല ലഹു ഷെയ്ഖ്, അപ്പൊ ഷെയ്ഖ് ഇദ്ദേഹത്തോട് മുഹമ്മദ് ബിൻ സുഊദിനോട് പറഞ്ഞു, وانت ابشر بالنصره ايضا والتمكين والعاقبه الحميده هذا دين الله من نصره نصره الله ومن ايده ايده الله وسوف تجد اثار ذلك سريعا. ദേഹം പറ താങ്കളും സന്തോഷിച്ചു കൊള്ളുക, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇതിനാര് സഹായിച്ചോ അവൻ അല്ലാഹു സഹായിക്കും, ഇതിനാര് ശക്തിപ്പെടുത്തിയോ അവൻ അല്ലാഹു ശക്തിപ്പെടുത്തും. ഇതിന്റെ ആസാർ, ഇതിന്റെ അനന്തര ഫലം ഇൻഷാഅല്ലാഹ് വളരെ വേഗത്തിൽ താങ്കൾ കാണുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തിരിച്ച് അദ്ദേഹത്തോട് അങ്ങോട്ട് അത് പറഞ്ഞു. ഇത് ചരിത്രപരമായ ഒരു കണ്ടുമുട്ടലാണ്. ഇന്നുണ്ട് അവിടെ ആലു സുഊദ് ഭരണരംഗത്ത് ആലു ഷെയ്ഖ്, ആരാണ് ഈ ആലു ഷെയ്ഖ്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പരമ്പരയാണ് അവിടുത്തെ മതകാര്യ രംഗത്ത്. അള്ളാഹു സുബ്ഹാന തആല അത് നിലനിർത്തിയ ബറക്കത്ത് നമ്മൾ ഇന്നും കാണുകയാണ്. അവർ അവിടെ വെച്ചാൽ ബൈഅത്തിൽ ഏർപ്പെടുകയാണ്, ബൈഅത്ത് ചെയ്തു പരസ്പരം സഹായിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, യാ ഷെയ്ഖ് സഉബായഉക അലാ ദീനില്ലാഹി വറസൂലിഹ് വഅലൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഞാനിതാ താങ്കൾക്ക് ഉറപ്പ് തരികയാണ്, ബൈഅത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ റസൂലിന്റെയും, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുമെന്നും അവിടെ ആരംഭിച്ചു, ദഅവത്ത് ആരംഭിച്ചു, തൗഹീദിന്റെ ദഅവത്ത് ആരംഭിച്ചു. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കുന്ന ആളുകളോട് മുശ്രിക്കുകളോട് ജിഹാദ് ആരംഭിച്ചു. അതാ ഷെയ്ഖ് ബിൻ ബാസ് പറയുകയാണ്, അധികം കാലമായില്ല, വലം തസലി ദറഇയ മൗദ ഹിജ്റ യുഹാജിറു ഇലൈഹ الناس മിൻ കുല്ലി മകാൻ. നേരത്തെ ഉഐനയിൽ എന്നതുപോലെ ആളുകൾ ദറഇയിലേക്ക് ഹിജ്റ വരാൻ തുടങ്ങി. അവരതാ അടുത്തുള്ള പ്രദേശങ്ങളിലെ പണ്ഡിതന്മാർക്ക് കത്തെഴുതാൻ തുടങ്ങി, ഭരണാധികാരികൾക്ക് കത്തെഴുതാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് അസ്ലിം തസ്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതാറുണ്ട്. അതുപോലെ അവർ കത്തുകൾ എഴുതി ദഅവത്ത് നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഷിർക്കിന്റെ ഖുറാഫാത്തിന്റെ കേന്ദ്രങ്ങൾ അവർ തകർത്തു കളഞ്ഞു. അങ്ങനെ പല ഭാഗത്തും അവരുടെ ദഅവത്ത് എത്തുകയുണ്ടായി. ഇബ്നു ബാസ് പറയുകയാണ്, വതഅസ്സറ ബിദഅവതിഹി ജമ്മുൻ ഗഫീറു മിനന്നാസ്, ഒരുപാട് ആളുകൾ ഈ ദഅവത്തിൽ അതിന്റെ സ്വാധീനമുണ്ടായി. ഫിൽ ഹിന്ദ്, അതിന് തന്നെ ഇബ്നു ബാസ് പറഞ്ഞെടുത്താണ് ഇന്ത്യയിലെ കാര്യം. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു കാര്യമാണ് സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്ന് പറയുന്ന അക്കാലത്തെ പണ്ഡിതൻ. അദ്ദേഹം അവിടത്തേക്ക് പോയി മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ടു തിരിച്ചു വന്നു എന്ന് വരെ ചരിത്രങ്ങളിലുണ്ട്. അല്ലാഹു അലം. ഇവിടുത്തെ ഒരുപാട് പണ്ഡിതന്മാർ ഫിൽ ഹിന്ദി വഫി അന്തോനീസിയ ഇന്തോനേഷ്യയിലാണ്, വഫി അഫ്ഗാനിസ്ഥാൻ, വഫി അഫ്രീഖിയ, വഫിൽ മഗരിബ്, മഗരിബ് പറഞ്ഞാൽ മൊറോക്കോ, മൊറോക്കോയാണ് മഗരിബ് എന്ന് പറഞ്ഞു. വഹാഖദ ഫി മിസ്ർ, ഈജിപ്തിൽ, വഷാം, ഷാമിൽ സിറിയയും ഫിലസ്തീനും ഒക്കെ അടങ്ങുന്ന ആ വലിയ പ്രദേശം, വല ഇറാഖ്, വകാന ഹുനാക ദുആതുൻ കസീറൂൻ. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വരുന്ന കാലത്ത് ഈ നാടുകളിലൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അൻദഹും മഅരിഫത്തും ബിൽ ഹഖ് വദ്ദഅവതു ഇലൈഹി, അവരുടെ ഹക്ക് ഉണ്ടായിരുന്നു, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിച്ചിരുന്നു. فلما بلغتهم دعوه الشيخ زاد نشاطهم وزادت قوتهم. സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു ദഅവത്തും അതിനുണ്ടായ അള്ളാഹുവിന്റെ സഹായവും അറിഞ്ഞപ്പോൾ ഈ നാടുകളിലൊക്കെ തൗഹീദിനു വേണ്ടി ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്ത ആളുകൾ അവരുടെ നഷാസ്, അവരുടെ ഉന്മേഷം വർദ്ധിച്ചു, അതുപോലെ അവരുടെ ശക്തി വർദ്ധിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു നാട്ടിൽ അള്ളാഹു അള്ളാഹുവിന്റെ ദീനെ സഹായിക്കുന്നത് കാണുമ്പോൾ ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. അതുണ്ടായി. واشتهروا بالدعوة ولم تزل دعوة الشيخ تشتهر وتظهر بين العالم الإسلامي وغيره إسلامي لوغتم برتوك شيخ عند دعوة هذا برسد معي. ثم في هذا العصر الأخير تبعت كتبه ورسائله وكتب أبنائه وأحفاده وأنصاره وعوانه من علماء المسلمين في الجزيرة وخارجها. أنا അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ റിസാലകൾ, ഇതൊക്കെ ഇതാ ഈ കാലത്ത് വരെ, ഈ കാലത്ത് അത് അച്ചടിക്കപ്പെട്ടു. ഇതൊക്കെ ആ കാലത്ത് തന്നെ പ്രസിദ്ധമായിരുന്നു. അങ്ങനെ പക്ഷെ ഏത് ദാവത്തിനും എന്തുണ്ടാകും, ഏത് ഖൈറിനും വമിനൽ മഅലൂമി അന്ന ലികുല്ലി നിഅമത്തിൻ ഹാസിദ, എല്ലാ അനുഗ്രഹത്തിനും അസൂയക്കാരുണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇബ്നു വാദി ഇവിടെ ആയത്ത് ഉദ്ധരിക്കുകയാണ്, വകദാലിക ജഅൽന ലികുല്ലി നബിയ്യൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ യുഹി ബഅദുഹും ഇലാ ബഅദ് സുഖറുഫൽ ഖൗലി ഗുറൂറ വലൗ ശാ റബ്ബുക മാ ഫഅലൂ ഫദറുഹും വമാ യഫ്തറൂൻ. അള്ളാഹു എല്ലാ നബിമാർക്കും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ, ഒരാളെയും ദ്രോഹിക്കാത്ത, അക്രമം നടത്താത്ത ആളുകളാണ് നബിമാർ. അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ നബിമാരുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടാകും. ശത്രുക്കളുണ്ടായി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട ആളുകൾ, അവർ പരസ്പരം അലങ്കാര വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഹി കൊടുത്തു, സന്ദേശം കൊടുത്തു. ഇങ്ങനൊക്കെ അള്ളാഹു പറഞ്ഞ ആയത്ത് അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഇവിടെ ഉദ്ധരിക്കുകയാണ്. നോക്കൂ, ഷെയ്ഖിന്റെ കാലത്ത് തന്നെ നജദിൽ പല ഭാഗത്തും ഈ ദഅവത്തെത്തി. മുഹമ്മദ് ഇബ്നു സഊദിന്റെ ഭരണത്തിൻ കീഴിൽ നജദിലെ പല പ്രദേശങ്ങളും വന്നു. അങ്ങനെ ദീർഘകാലം ദാവത്തും അതുപോലെ ജിഹാദും ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അതിന്റെ നിബന്ധനകൾ ഒത്തുവന്ന ഇസ്ലാമിക ജിഹാദ് മുഹമ്മദ് അബ്ദുൽ വഹാബും അതുപോലെ മുഹമ്മദ് ഇബ്നു സഊദിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഒരുപാട് പ്രദേശങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ വരികയുണ്ടായി. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. തൗഹീദ് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ സൗകര്യവും ഭൂമിയിൽ തരും എന്നത്. അങ്ങനെ നോക്കുകയാണ് നിങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഹിജ്റ 1206 മരണപ്പെട്ടു. റഹിമഹുള്ള ഏത് വർഷമാണ് ഹിജ്റ 1206, ഏത് വർഷമാണ് ജനിച്ചത്? 1115. എന്ന് പറഞ്ഞാൽ 90 വയസ്സിലധികം ആയിട്ടാണ് ഷെയ്ഖ് മരണപ്പെടുന്നത്. സുദീർഘമായ കാലഘട്ടമാണത്. നോക്ക് നിങ്ങൾ, ഷെയ്ഖിന്റെ വഫാത്തോടെ അദ്ദേഹത്തിന്റെ ദാവത്ത് അവസാനിച്ചോ? അവസാനിച്ചില്ല. ഇബ്നു ബാസ് പറഞ്ഞു, ഇസ്തമറ അബ്നാഉ വ അഹ്ഫാദു, അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സഹായികളും ഒക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. ഫി ദഅവതി വൽ ജിഹാദ്, ദഅവത്തിലും ജിഹാദിലും. വഅല റഅസി അബ്നാഇ, അദ്ദേഹത്തിന്റെ മക്കളിൽ അതിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ പെട്ട ആളുകളാണ് അഷേഖ് അൽ ഇമാം അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്. ഒരാളാരാ? അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്. ഒരു മകന്റെ പേര് അബ്ദുല്ലാ. പിന്നെ നോക്കൂ വേറൊരാൾ, അഷേഖ് ഹുസൈൻ ബിൻ മുഹമ്മദ് ഹുസൈൻ. മറ്റൊരാൾ അലി, അലി ബിൻ മുഹമ്മദ്. അതുപോലെ ഇബ്രാഹിം ബിൻ മുഹമ്മദ്. വേറെയും മക്കളുണ്ട്, പക്ഷേ ഈ പറയപ്പെട്ട ആളുകൾ വളരെ പ്രസിദ്ധരാണ് ദഅവത്തിലും അതുപോലെ ജിഹാദിലും. ആരൊക്കെ? അബ്ദുല്ലാ, പിന്നെ ഹുസൈൻ, അലി, ഇബ്രാഹിം. ഇനി നോക്കുക, മിൻ അഹ്ഫാദി, അദ്ദേഹത്തിന്റെ പേരമക്കളിൽ അഷേഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ. ഹസൻ എന്ന് പറഞ്ഞ മറ്റൊരു മകനും കൂടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ. അതുപോലെ അലി ബിൻ ഹുസൈൻ, ഹുസൈൻ എന്നൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മകൻ അലി. അതുപോലെ ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്, സുലൈമാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്. ഇവരിൽ പലരും കിതാബ് തൗഹീദിനൊക്കെ വിശദീകരണം എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കിതാബിന് വിശദീകരണം അവരുടെ ജദ്, അവരുടെ ഉപ്പാപ്പയായ മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയ ഈ കിതാബിന് വിശദീകരണം എഴുതിയിട്ടുള്ള ആളുകളാണ് ഇവരിൽ പലരും. വജമാഅത്തുൻ ആഖറൂൻ, പിന്നെ വേറെയും ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ഇവരൊക്കെ ദാവത്തും ജിഹാദുമായി മുന്നോട്ട് പോയി. അങ്ങനെ നജദ് മുഴുവൻ മുഹമ്മദ് ഇബ്നു സഊദ് ആലു സഊദിന്റെ, അതിനിടയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൻ. അങ്ങനെ ആലു സഊദ് കുടുംബത്തിൽ അവരുടെ ഭരണത്തിന് കീഴിൽ വന്നു നജദ് മുഴുവൻ. നേരത്തെ മറ്റയാൾ പേടിച്ചെന്താ, ഏയ് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം പേടിച്ചെന്താ, അദ്ദേഹത്തിനോട് ശേഖ് പറഞ്ഞെന്താ, അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. നജദ് മുഴുവൻ മുഹമ്മദ് ഇബ്നു സഊദിന്റെ കുടുംബത്തിന്റെ കീഴിൽ വന്നു. അങ്ങനെ പിന്നെ അത് അവര് വീണ്ടും വ്യാപിപ്പിക്കുകയാണ് അവരുടെ ദാവ. എവിടത്തേക്കാണ്? ഇംസദ്ദത് ദഅവതുഹും ഇലൽ ഹറമൈൻ, രണ്ട് ഹറമുകളിലേക്ക് അവരത് അവരുടെ ദാവത്ത് എത്തിക്കുകയാണ്, മക്കയിലേക്കും മദീനയിലേക്കും. ആ സമയത്ത് തുർക്കികളുടെ അവരുടെ കീഴിലുള്ള ഷെരീഫുമാരായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. അവര് ശിർക്കിന്റെ ഖുറാഫത്തിന്റെ ആളുകളായിരുന്നു. ഒരു ഇസ്ലാമും അവർക്കില്ല, അതുപോലെ അള്ളാഹുവിന്റെ വിധി അവരെ നടപ്പിലാക്കുന്നില്ല. എല്ലാ നിലക്കും ഇസ്ലാമിനെ കുളിച്ചു കൂടിയ ആളുകളായിരുന്നു. അതുപോലെ ജുനൂബിൽ ജസീറ, ജനൂബിൽ ജസീറ, ജസീറത്തിന്റെ ഈ അറേബ്യയുടെ ജനൂബ്, ജനൂബ് ഏത് ഭാഗമാണ്, തെക്ക് ഭാഗം, തെക്ക് ഭാഗത്തേക്ക് അവരുടെ ദാവത്തെത്തി. വകാതബു ഉലമാ അൽ ഹറമൈൻ സാബിഖൻ വലാഹിഖൻ, ഹറമ രണ്ട് ഹറമുകളിലെ മക്കയിലും മദീനയിലും പണ്ഡിതന്മാർക്ക് അവർ കത്തുകളയച്ചു. ഫലമ്മാ ലം തജിദ് ദഅവ واستمر اهل الحرمين على ما هم عليه من تعظيم القباب واتخاذها على القبور ووجود الشرك عندها والسؤال لاربابها. شابري കണ്ടു കത്തയച്ചിട്ടൊന്നും ഫലമില്ല. മക്കയിലും മദീനയിലും തൗഹീദിന്റെ കേന്ദ്രത്തിൽ ജീവിച്ച അക്കാലത്ത് ആളുകൾ എന്താ ചെയ്തത്? ഖുബ്ബകളെ ബഹുമാനിച്ചു, അതുപോലെ ഖബറുകൾ കെട്ടിപ്പൊക്കി, അതിലുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ എന്താണ് സംഭവിച്ചത്? എഴുത്തുകൊണ്ട് ഫലമില്ലെന്നായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? എന്റെ കൽപ്പന ജിഹാദാണ്, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു തആല ജിഹാദിലൂടെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നിബന്ധനകൾ ഒത്തുവന്നാൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണിത്. എന്ത് ചെയ്തു? സാറൽ ഇമാം സുഊദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദ് ഇബ്നു സുഊദ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ അസീസ്, അതിന്റെ ശേഷം വന്ന സുഊദ് അദ്ദേഹമാണ് ഈ സമയത്ത് ഭരിച്ചത്. ഈ പറയുന്ന സമയം ഏതാണ്? ആ വർഷം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മരണത്തിന് 11 വർഷങ്ങൾക്ക് ശേഷം. എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടതായി പറഞ്ഞത്? 1206. അതിന് 11 വർഷങ്ങൾക്ക് ശേഷം. അപ്പോ ആരവിടെ ഭരിച്ചത്? സുഊദ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ്, നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഇബ്നു സുഊദിന്റെ മകന്റെ മകൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതാ ഇവർ നീങ്ങുകയാണ്. എവിടത്തേക്കാണ്? മുതവജ്ജിഹൻ ഇലാ ജിഹത്തിൽ ഹിജാസ്, ഹിജാസിന്റെ നേരെ. ഹിജാസ് ഏതാണ്? മക്കയും മദീനയും ത്വാഇഫൊക്കെ അടങ്ങുന്ന പ്രദേശത്തിനാണ് എന്ത് പറയുക? ഹിജാസ്. അവിടത്തേക്ക് നീങ്ങി. ആദ്യം ചെന്നത് എവിടത്തേക്കാണ്? അല ത്വാഇഫ്, ത്വാഇഫിലേക്കാണ്. അവിടെ ഈ തൗഹീദിന്റെ ദഅവത്ത് സ്വീകരിക്കാത്ത ഷെരീഫിന്റെ, തുർക്കിയിലെ ഷെരീഫിന്റെ അമീർമാരുണ്ടായിരുന്ന അവിടെ അവരെ ഇവർ പുറത്താക്കി യുദ്ധത്തിലൂടെ. واخرج منها عمر الشريف واظهر فيه الدعوه الى الله وارشد الى الحق ونهى فيها عن الشرك. അവർ തൗഹീദ് അവിടെ പ്രചരിപ്പിച്ചു, ശിർക്ക് തുടച്ചു നീക്കി, ശിർക്കിന്റെ അടയാളങ്ങൾ പൊളിച്ചു കളഞ്ഞു. എത്രത്തോളം അവിടെ ആരാധിച്ചിരുന്നു, അവിടെ അവര് ആരാധിച്ചിരുന്നു എന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്തിരുന്നു അവിടെ. നേരത്തെ സയ്യിദ് ഇബ്നു ഖത്താബിന്റെ കുബ്ബയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് അവിടുന്ന് അവർ നീക്കുകയുണ്ടായി. അങ്ങനെ ത്വാഇഫ് ആദ്യം തന്നെ ഇവരുടെ കയ്യിൽ വന്നു. ഹിജാസിൽ ത്വാഇഫ് ആദ്യമായി സൗദികളുടെ കയ്യിൽ വന്നു. തൗഹീദിന്റെ നാടായി അത് മാറി. എന്നിട്ട് പിന്നെ അവർ നീങ്ങുകയാണ്. എവിടത്തേക്കാണ്? വസ്തവല്ലു അല മക്ക, മക്കയിലേക്ക് ചെന്നു. മക്കയിൽ അവിടെ പോരാട്ടം കൂടാതെ തന്നെ അവർക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചു. കാരണം അവിടെ എത്തുമ്പോഴേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന തുർക്കികളുടെ ആളുകളൊക്കെ ഓടിപ്പോയി, അവിടുന്ന് ജദ്ദയിലേക്ക് ഓടിപ്പോയി എന്നാണ്. അങ്ങനെ മക്ക ഇവർക്ക് കീഴിൽ വന്നു. ഏതാണ് ആ വർഷം? ഫീ ഫജ്രി യൗമി സബ്തി സാമിന മുഹറം മിൻ ആം അൽഫ് വമിഅതൈൻ വസമാനി അശർ, 1218 ഹിജറ 1218 മുഹറം മാസത്തിൽ മുഹറം 8 അന്ന് ശനിയാഴ്ച രാവിലെ മക്കദ തൗഹീദിന്റെ ഭരണത്തിന് കീഴിൽ വരികയാണ്. വഅൽഹറു അദ്ദഅവത ഇലാ ദീനില്ലാ, അവരവിടെ അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കി. അവിടെയും ഖുബ്ബ ഉണ്ടാക്കിയിരുന്നു. എവിടെ? മക്കത്ത്. ആരുടെ ഖുബ്ബയാണെന്നറിയോ? ഖദീജ റളിയല്ലാഹുവിന്റെ അന്നയുടെ ഖുബ്ബ. അതാണ് ഇന്നും ഈ ഖുബ്ബുരികൾ നിലവിളിക്കുന്നത്. ഖദീജ റളിയല്ലാഹുവിന്റെ ഖുബ്ബ ഉണ്ടായിരുന്ന അവിടെ അത് വഹാബികൾ പൊളിച്ചു. കേട്ടാത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണ്. ആരാണ് ഉണ്ടാക്കിയത്? ഇവരെ പോലുള്ള തുർക്കികൾ ഉണ്ടാക്കിയതാണ്. ഈ ആളുകളുടെ പോലെയുള്ള വിശ്വാസം പകരുന്ന തുർക്കികൾ ഉണ്ടാക്കിയതാണ്. അത് പൊളിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഖബറുകൾക്ക് മുകളിൽ എടുക്കപ്പെട്ട എടുപ്പുകൾ പൊളിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. അലി ബിൻ അബി ത്വാലിബ് അബുൽ ഹയ്യാജിനെ വിളിച്ചു പറഞ്ഞത് എന്താണ്? അല അബ്അസു തആലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല തദഅ തിംസാല ഇല്ലാ തമസ്ത ولا قبرا مشرفا الا سويته ابو الهياج الله عند رسول ان نيوغിച്ച ഒരു കാര്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കട്ടെയോ? പൊങ്ങി നിൽക്കുന്ന ഒരു ബിംബവും പൊളിക്കാതെ വിടരുത്. കെട്ടിപ്പൊക്കിയ ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതാണ് അവരവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് നോക്കൂ, ഇത് മക്കയിലാണ് 1218. അത് രണ്ടു വർഷം കൊണ്ട് തന്നെ എവിടെത്തി? ആ പ്രദേശം ഒന്നൊന്നായി അല്ലാഹു സുബ്ഹാനഹു തആല ആലു സുഊദിനെ നൽകുകയാണ്. മദീനയും 1220 ആവുമ്പോഴേക്കും അവരുടെ കയ്യിൽ വന്നു. അങ്ങനെയാണ് സഹോദരങ്ങളെ, ഇന്നും ആ ഭരണം നിലനിന്ന് വരുന്നത്. അതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ നോക്ക്, നിങ്ങൾ ഇന്നും ഇബ്നു ബാസ് പറയുകയാണ്, വലം യസൽ യുഖ്ലിഫു ആലു സുഊദ് ബഅദുഹും ബഅള وآل الشيخ وعلماء نجد بعضهم بعضا يا آل سعود ഓരോരുത്തരായി ഓരോരുത്തരായി അവർക്ക് തുടരെ തുടരെ ഇന്നും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്നു ബാസ് എഴുതിയിട്ട് ഇത് കുറെ വർഷങ്ങളായി. ഇന്നും അൽഹംദുലില്ലാ ആല് സഊദ് ഭരണരംഗത്തും, അതുപോലെ ആല് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ കുടുംബമാരെ കുടുംബത്തെയാണ് എന്ത് പറയുന്നത്? ആല് ഷെയ്ഖ്. ഇന്ന് നോക്ക്, ഇന്ന് അവിടുത്തെ മുഫ്തി ആം ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, അവിടുത്തെ വസീറു ശുഊനുൽ ഇസ്ലാമിയത്തി വൽ ഔഖാഫ് വ ദഅവതി വൽ ഇർശാദ്, അവിടുത്തെ ഔഖാഫ് മന്ത്രി ആരാണ്? ഫാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് അത് തംഹീദ് എന്ന കിതാബ് തൗഹീദിന് പ്രസിദ്ധമായ ഒരു വിശദീകരണം എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം അടുത്ത ദർസാണ് ആ കിതാബാക്കിയിട്ടുള്ളത്, തംഹീദ് ഫി ശർഹ് കിതാബ് തൗഹീദ്. ഇന്നും മതരംഗത്ത്, ഇൽമിയായ രംഗത്ത് ഈ ഉമ്മത്തിന് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭരണരംഗത്ത് ആല് സഊദും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഒരു കാര്യമുണ്ടായി. ഈ നമ്മൾ പറഞ്ഞു 1220 മക്കയും മദീനയും ഒക്കെ കീഴിൽ വന്ന ശേഷം ഇടക്കാലത്ത് ഏത് ഉയർച്ചക്കും ഒരു ചില പ്രശ്നങ്ങളുണ്ടാവല്ലോ. അങ്ങനെ സഊദ് കുടുംബം അല്ലെങ്കിൽ ആ നാട്ടുകാർ കുറച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ ഇബ്നു ബാസ് പറയുന്നത് അങ്ങനെയാണ്, അള്ളാഹു അവരെ പരീക്ഷിച്ചു. തുർക്കികൾ വീണ്ടും വന്ന് ചില പ്രദേശങ്ങൾ മുഴുവനായും കീഴടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചില പ്രദേശങ്ങളൊക്കെ അവർ തിരിച്ചുപിടിച്ചു. സൗദ് കുടുംബത്തിൽ ഒരുപാട് പേരെ കൊലപ്പെടുത്തി. നജദിൽ പല പ്രദേശത്തുമായി ഇവർ ഒതുങ്ങി. എന്നാൽ അതിനുശേഷം സുദീർഘമായ വർഷങ്ങൾക്ക് ശേഷം, അത് 1343 എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ മറ്റേ കലണ്ടർ വെച്ച് പറഞ്ഞാൽ 1920 ആ സമയത്ത് അള്ളാഹു അദ മഹാനായ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ഇപ്പോഴുള്ള സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ പിതാവായ, കഞ്ഞുപോയ അബ്ദുല്ലാ അദ്ദേഹത്തിന്റെ പിതാവായ, ഫൈസൽ അദ്ദേഹത്തിന്റെ പിതാവായ, ഫഹദ് അദ്ദേഹത്തിനൊക്കെ മക്കൾ, അബ്ദുൽ അസീസിന്റെ മക്കളാണ്. അദ്ദേഹത്തിന് ശേഷം ഭരിച്ചു വന്നത് ഇതാ ഇന്ന് വരെ മക്കളാണ്. മക്കളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത തലമുറയാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മുഹമ്മദ് ഇബ്നു നാഇഫ് ആണ് അടുത്ത ഭരണാധികാരിയായി അവിടെ വരുന്നത്. അപ്പൊ 1920 അബ്ദുൽ അസീസ് മക്കയും മദീനയും തിരിച്ചു പിടിച്ചു. മാത്രമല്ല, ഇന്ന് കാണുന്ന അൽ മംലക്കത്തുൽ അറബിയത്തു സൗദി അദ്ദേഹമാണ് അതിന്റെ മുഅസ്സിസ്, സ്ഥാപകൻ. വീണ്ടും സൗദ് കുടുംബത്തിന് ആ ഇജ്ജത്ത് അള്ളാഹു അദ്ദേഹത്തിലൂടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം നോക്കും, അദ്ദേഹത്തിന്റെ പേര് നേരത്തെ ആദ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കണ്ട ആളുണ്ടല്ലോ, മുഹമ്മദ് ബിൻ സഊദ്. ആ സഊദ് ഇദ്ദേഹത്തിന്റെ ആരാണ്? അഞ്ചാമത്തെ പിതാവാണ്. ആരുടെ? അബ്ദുൾ അസീസിന്റെ. ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ആളുടെ എത്രാമത്തെ പിതാവാണ്? ആറാമത്തെ. നോക്കാതിങ്ങനെയാണ് ഇബ്നു ബാസ് നസബ് പറയുകയാണ്. അബ്ദുൽ അസീസ് ആണ്, പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുറഹ്മാൻ, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഫൈസൽ ഇബ്നു തുർക്കി ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ്. അഞ്ചാമത്തെ പിതാവാണ് മുഹമ്മദ് ഇബ്നു സഊദ്. അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം അതിശക്തമായ ജിഹാദിലൂടെ ഈ കുബൂരികളായ തുർക്കികളുടെ കയ്യിൽ നിന്ന് മക്കയും മദീനയും മുസ്ലിങ്ങൾക്ക് കൊണ്ട് മോചിപ്പിച്ചു. അത് വലിയൊരു ചരിത്രമാണ്. അത് നമ്മൾ പഠിച്ചാലാണ് സഹോദരങ്ങളെ ഇന്നത്തെ ആ നാട്ടിന്റെ വില നമുക്ക് മനസ്സിലാവണം. ഇന്നത്തെ അവിടുത്തെ ഭരണാധികാരികൾ എന്തുകൊണ്ട് നിലനിൽക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളു. അബ്ദുൽ അസീസ് അവിടെ വരുന്ന കാലം നമ്മൾ പഠിച്ചാൽ, പണ്ഡിതന്മാർ പറയുന്നു, കവികൾ വരെ പറയുന്നു, അഹമ്മദ് ഷൗക്കിയെ പോലുള്ള കവികൾ വരെ, എന്താണ് അബ്ദുൽ അസീസ് റഹിമഹുല്ലാ വരുന്നതിന് മുമ്പ് 1920s തൊട്ട് മുമ്പ് ഹറമുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഗുണ്ടാ സംഘങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. കുത്താവ് തരീഖ്, ഹജ്ജിനും ഉംറക്കും ഒക്കെ അവിടെ പോകുന്ന ആളുകൾ ഈ കൊള്ള സംഘങ്ങളാണ് അവരെ നേരിടുക. സ്വത്ത് കവർന്നെടുക്കും, സമ്പത്ത് കവർന്നെടുക്കും, ആളുകളെ കൊല്ലും. എവിടെ? ഹറമുകളിൽ. ഹറമുകളിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മിസറിലുള്ള പണ്ഡിതന്മാര് പറയുന്നു, ഒരു മിസ്രി ഈജിപ്തിൽ നിന്നൊരാൾ, ഈജിപ്തിൽ മാത്രമല്ല മറ്റു നാടുകളിൽ നിന്നും ഒരാൾ തന്റെ ഭാര്യയും കൂട്ടി ഹജ്ജിന് പോവുകയാണ്. അയാൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഒറ്റക്കാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് അവിടുത്തെ കൊള്ള സംഘങ്ങളുടെ അവരുടെ പുതിയ അത്ര ഉണ്ടായിരുന്നു. അമ്നെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു. അഹമ്മദ് ഷൗക്കി എന്ന കവി ആ സമയത്തുള്ള ഉസ്മാനിയ ഖലീഫയായ, ഒട്ടോമൻ ഖലീഫയായ അബ്ദുൽ ഹമീദിന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞിട്ട് കവിത നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? ഹറമിന്റെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ നിങ്ങളുടെ ഭരണമില്ല, അവിടെ ഈ കൊള്ള സംഘങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളെ കൊള്ളയടിക്കാൻ അവർക്ക് നിർഭയത്വമില്ല. ആ സമയത്താണ് അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തെ ചില സമയത്തൊക്കെ ഹജ്ജിന് പോകുന്നത് തടഞ്ഞു എന്നാണ് ആദ്യം വഹാബികളാണെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകുന്നതിന് നിന്ന് തടഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ജിഹാദ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ജിഹാദിന് ചരിത്രത്തിൽ പറയുന്നത് ഇന്ത്യയിലുള്ള ആളുകൾ സഹായിച്ചു എന്നാണ്. ഇന്ത്യയിലുള്ള ആ സമയത്ത് 1910 സമയത്തുള്ള ഹലഫികൾ ഉത്തരേന്ത്യയിൽ നിന്ന് അവർ ഈ ജിഹാദ് ഉണ്ടെന്നറിഞ്ഞു. ഈ ജിഹാദ് അബ്ദുൽ അസീസ് ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെ ഒരു ജിഹാദ് ഈ കുബൂരികളോട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആ കാലത്തെ സലഫി ഉലമാക്കൾ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, ഗോതമ്പും, ഈ സൗദി സൈന്യത്തിന് വേണ്ടുന്ന ഗോതമ്പും ഭക്ഷണ സാധനങ്ങളൊക്കെ കപ്പലിൽ കയറ്റി ജിദ്ദയിലേക്ക് എത്തിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. മനസ്സിലത് ആ സമയം മുതലേ അൽഹംദുലില്ലാ ഈ നാട്ടിലെ ഉലമാക്കൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അവരുമായി യുദ്ധം ചെയ്ത് അള്ളാഹു അദ്ദേഹത്തിന് വിജയം നൽകി. മക്കയും മദീനയും വീണ്ടും മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു. അങ്ങനെ അദ്ദേഹം കഅബയുടെ അടുത്തുനിന്ന് ദുആ ചെയ്ത ഒരു ദുആ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം കഅബയുടെ അടുത്തുനിന്ന് ദുആ ചെയ്ത അത്രേ, അള്ളാഹുവേ ഇതാ ഈ നാട്ടിന്റെ അധികാരം എനിക്ക് കിട്ടുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഖൈറാണെങ്കിൽ, ഈ നാട്ടിന്റെ അധികാരം മുൽക്ക് എനിക്ക് കിട്ടുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഖൈറാണെങ്കിൽ അള്ളാഹു എനിക്കും എന്റെ മക്കൾക്കും ഇത് നിലനിർത്തി തരണമേ. അതല്ല, ഇത് എനിക്ക് ഈ അധികാരം കിട്ടുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഖൈറാണെങ്കിൽ, ഷർറാണെങ്കിൽ എന്നിൽ നിന്നും എന്റെ മക്കളിൽ നിന്നും ഈ അധികാരം അള്ളാഹു എന്നെ എടുത്തു കളയണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു വന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കണ്ട ആളുകൾ അത് ഉദ്ധരിക്കുന്നത് പണ്ഡിതന്മാർ പറയാറുണ്ട്. നോക്കുങ്ങൾ, അള്ളാഹു ആ ദുആ സ്വീകരിച്ചെന്നാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നും 1920 പറഞ്ഞ 100 വർഷത്തോടടുത്തായി, ഇന്നും അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് വരെ അധികാരം അടുത്ത തലമുറയിലേക്ക് വരെ എത്തിയിട്ടില്ല. 100 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ചോരയിൽ പിറന്ന മക്കളിൽ നിന്ന് അടുത്ത മക്കളുടെ മക്കൾ എന്ന തലമുറയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ് ഭരിച്ചത്. അള്ളാഹു ഒരുപാട് മക്കളെ കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് മക്കളുണ്ടായിരുന്നു. ഇതുവരെ ഈ 100 വർഷത്തിന്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം 1950കളിലാണെന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മശരിയാണെങ്കിൽ അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. അബ്ദുൽ അജീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, ചെറിയ വളരെ അവ്യക്തമായ രീതിയിൽ കേൾക്കാൻ പറ്റും. അതിനുശേഷം ഈ 50-60 വർഷത്തോളം അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. ഖാലിദ്, സഊദ്, ഫൈസൽ, ഫഹദ്, അബ്ദുള്ള, സൽമാൻ, ഈ പറയപ്പെട്ട ആളുകളൊക്കെ. അങ്ങനെ സഹോദരങ്ങൾ, അത്രയും നിർഭയത്വമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു ഇന്ന് കാണുന്ന അംന്, നിർഭയത്വം അവിടെ കൊടുത്തിട്ടുള്ളത്. അത് തകർക്കാനാണ് ഈ പറയപ്പെട്ട ഖവാരിജുകൾ, ദാഇഷ് പോലെ, IS എന്നറിയപ്പെടുന്ന ഈ ഖവാരിജുകളെ പോലെ, ഈ ഖവാരിജുകൾ, അൽഖായിദ പോലെയുള്ള ആളുകൾ അവരൊക്കെ ശ്രമിക്കുന്നത്. അവരേറ്റവും വലിയ ശത്രു ആര? സൗദി അറേബ്യയാണ്. ഏറ്റവും വലിയ ശത്രു ആര? സൗദി അറേബ്യ. തൗഹീദ് പ്രചരിപ്പിക്കുന്ന, ശിർക്കിനെതിരിൽ നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ ഹുക്കും ഖുർആനും സുന്നത്തും അനുസരിച്ച് നിയമം നടപ്പിലാക്കുന്ന ആ നാടാണ് ഇവരുടെ ശത്രു. അവർ കാഫിറുകളാണെന്നാണ് ഇവർ പറയുന്നത്. അതാണ് അവർ ഖവാരിജുകളാണ് എന്നതിന്റെ തെളിവ് തന്നെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഭരണകൂടത്തെ ഇകഴ്ത്തി കാണിക്കാനും മോശമാക്കുവാനുമാണ് ഇങ്ങനെയുള്ള കക്ഷികൾ, IS പോലെ, അൽഖായിദ പോലെയുള്ള ഖവാരിജുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരെ അവർ പറയും, അവരൊന്നും വിലമല്ല, ഡോളറിന്റെ വിലമാക്കളാണ്, പണത്തിന് വേണ്ടി രാജാക്കന്മാരെ സുഖിപ്പിച്ചു പോകുന്ന പണ്ഡിതന്മാരാണ് അത്ര. ആര്? ചെറ്റ കുടിലുകളിൽ താമസിച്ച അവർ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ അവർക്ക് ഉണ്ടായി കൊടുക്കും. എന്നിട്ട് ദുനിയാവ് വെടിഞ്ഞ് കുടിലുകളിൽ താമസിച്ച ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള വലമാക്കളോ? അവരാണോ ഡോളറിന്റെ വലമാക്കൾ? ഒരിക്കലുമല്ല. അവരൊരിക്കലും ഭരണാധികാരിക്കെതിരെ കലാപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞെന്തിനാണ്? ഭരണാധികാരികളെ സൂചിപ്പിക്കാനല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. വയം ദൂരി ബഅ്ലുഖുക് വഉഖദ മാലുക്, നിന്റെ സമ്പത്ത് കവർന്നെടുത്താലും അതുപോലെ നിന്റെ പിരടിക്ക് വെട്ടിയാലും ശരി, 5 നേരം നമസ്കരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ നീ കലാപമുണ്ടാക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അവർ കാഫിറായാൽ വരെ അവരെ താടയിറക്കി സുസ്ഥിരമായ ഭരണം കൊണ്ടുവരാമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലാതെ, മുസ്ലിമീങ്ങൾ പരസ്പരം യുദ്ധത്തിലാവുകയില്ല എന്നുറപ്പുണ്ടെങ്കിലല്ലാതെ അവർക്കെതിരെ തിരിയാൻ പാടില്ല. കാഫിറുകളാണെങ്കിൽ വരെ പിന്നല്ലേ, തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന, 5 നേരം നമസ്കരിക്കുന്ന, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന, ഇരു ഹറമുകൾ സംരക്ഷിക്കുന്ന, സേവിക്കുന്ന ആളുകളെ കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗുരുമാണെന്ന് ആലോചിച്ച് നോക്കും. സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവരൊരിക്കലും പറയുന്നില്ല ഞങ്ങൾക്ക് പൂർണ്ണതയുണ്ടെന്ന്. അവിടുത്തെ വലമാക്കൾ പറയുന്നില്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് നുക്സാനുണ്ടെന്നാണ്, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാം തെങ്ങന്ന ആളുകളാണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം ആ പേരും പറഞ്ഞവരെ സമൂഹത്തിനിടയിൽ അരപ്പാക്കാന്നുള്ളതല്ല, മറിച്ച് അവരുടെ നന്മയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരോടുള്ള നസീഹത്ത് എന്താ? മുസ്ലിം ഭരണാധികാരികളുടെ നസീഹത്ത് എന്താ? അവരുടെ നന്മ പ്രചരിപ്പിക്കലാണ്, അവരുടെ തിന്മകൾ മൂടിവെക്കലാണ്. അവർക്കുള്ള കുഴപ്പങ്ങൾ അവരോട് ആരാണ് ഉണർത്തേണ്ടത്? അവരോട് അടുപ്പമുള്ള ബിഫാന, അവരോട് അടുപ്പമുള്ള പണ്ഡിതന്മാരായ ആളുകൾ, അവരാണ് അവരെ ഉണർത്തേണ്ടത്. ചില ആളുകൾ, ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ചീത്തോരും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് പറഞ്ഞു കൊടുത്താൽ അവർ പറയും അത് നമുക്ക് വാദകമല്ലല്ലോ, നമ്മളവരുടെ നാട്ടിലല്ലല്ലോ. അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിം ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അവരേതെങ്കിലും ഒരു നാട്ടിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ മതി, മനസ്സിലായില്ലേ? നമ്മളവരെ കുറിച്ച് എല്ലാ ബഹുമാനങ്ങളും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ അബദ്ധങ്ങൾ മൂടിവെക്കണം, അത് ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കരുത്, അവരുടെ നന്മകൾ ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കണം. അത് സാധാരണ ഒരു മുസ്ലിമിനോടുള്ള ബാധ്യത പോലെ അങ്ങനെയല്ലേ? പിന്നെ അങ്ങനെ ഭരണാധികാരികളായ ആളുകൾക്കെതിരിൽ ഇങ്ങനെ സാധിക്കും? ഭരണാധികാരികൾക്കെതിരിൽ മോശം പ്രചരിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ആളുകൾ അളകും, ആളുകൾ അളകിയാലോ കുഴപ്പങ്ങൾ ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് അരാജകത്വമായിരിക്കും. അരാജകത്വം, ആർക്കും എവിടെയും കയറി എന്തും ചെയ്യാം, നിർഭയത്വം നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നിർഭയത്വം. അള്ളാഹു ഖുർആനിൽ എത്ര തവണയാണ് നിർഭയത്വം അള്ളാഹു അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്? അല്ലാതി അസാമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, അമ്മ ഒരുപാട് തവണ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇത് പ്രത്യേകിച്ച് അൽ മംലക്കത്തുൽ അറബിയ സൗദിയ, സൗദി അറേബ്യ, അവർ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രം ആ നാട്ടിന്റെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ചില പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്, നമ്മൾ പഠിക്കുന്ന ഈ കിതാബ് ഏതാണ്? കിതാബ് തൗഹീദ്. അത് തന്നെയാണ് ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ കിതാബ്, കിതാബ് തൗഹീദ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബാണ് അൽ ഉസൂൽ അസ്സലാസ, മൂന്ന് അടിസ്ഥാനങ്ങൾ, അൽ ഉസൂൽ അസ്സലാസ. അത് വേറെ പേരിലും ആ കിതാബ് അറിയപ്പെടുന്നത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയ എന്ന പേരിലും ആ കിതാബ് അറിയപ്പെടുന്നത്. അൽ ഉസൂൽ അസ്സലാസ. അതുപോലെ അൽ ഖവാഇദ് അൽ അർബഅ, ഖവാഇദ് അൽ അർബഅ, നാല് അടിസ്ഥാനങ്ങൾ. അതുപോലെ ഫദ്ലുൽ ഇസ്ലാം, ഫദ്ലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശ്രേഷ്ഠത. പിന്നെ ഉസൂലുൽ ഈമാൻ, ഉസൂലുൽ ഈമാൻ, കശ്ഫു ശുബഹാത്. പിന്നെ അദ്ദേഹം എഴുതിയ ചെറിയ ചെറിയ റിസാലകൾ, കത്തുകൾ, ഇതൊക്കെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായി അറിയപ്പെട്ടിട്ടുള്ളതാണ്. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ ഇത് അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഒരു ദുആ പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കിതാബ് വായിച്ചു തുടങ്ങും. ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സ്തുതി. ونسألُ الله عز وجل الله ودنا من شودكم أن يصلح البقية الباقية من آل سعود ومن آل الشيخ ومن علماء المسلمين جميعا في هذه البلاد وغيرها وأن يوفقهم جميعا لما يرضيه آمين الله في آل الشيخ أولي لنباكي الله لكم آل سعود أولي لنباكي الله لكم باكي مسلم പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അയുസ്ലിഹ ഉലമാ അൽ മുസ്ലിമീന ഐനമാ കാനൂ, മുസ്ലിം ഉലമാക്കൾ എവിടെയായിരുന്നാലും അള്ളാഹു അവരെ അതിന് സഹായിക്കട്ടെ. വയൻസുറ ബിൽ ജമീഇ അൽ ഹഖ് വയഖ്ദുല ബിഹിമുൽ ബാത്തിൽ, അവരെ എല്ലാം കൊണ്ട് അള്ളാഹു സത്യത്തെ സഹായിക്കട്ടെ, ബാത്തിലിനെ അള്ളാഹു കൈവിടിയട്ടെ. വയുവഫിഖ ദുആത അൽ ഹുദാ ഐനമാ കാനൂ, അള്ളാഹു സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അവരെവിടെയായിരുന്നാലും. ലിൽ ഖിയാമി ബിമാ ഔജബ അല്ലാഹു അലൈഹിം, അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയത് ചെയ്യാൻ. വഅയ്യഹ്ദിയനാ വഇയാഹും സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു അവരെയും നമ്മെവരെയും സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തുമാറാകട്ടെ. ആമീൻ. വഅയ്യഅമുറൽ ഹറമൈനി ശരീഫൈൻ വമുൽഹഖാത്തിഹിമ വസാഇറി ബിലാദിൽ മുസ്ലിമീന ബിൽ ഹുദാ, ഇരു ഹറമുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ബാക്കി എല്ലാ മുസ്ലിം പ്രദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സന്മാർഗത്തിൽ ഭരണം നടത്താൻ ഈ ആളുകളെ സഹായിക്കുമാറാകട്ടെ. വദീനിൽ ഹഖ്, യഥാർത്ഥ ദീനിലും, വബി തഅലീമി കിതാബില്ലാ വസുന്നതി നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ കിതാബും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനും ബഹുമാനിക്കുന്നതിന് വില കൊടുക്കുന്ന ആളുകളാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിലായി കൊണ്ട് മരിക്കുവാൻ നമുക്ക് അവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله.